أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون إن الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم إن الذين كفروا وماتوا وهم كفار أولئك عليهم لعنة الله والملائكة والناس أجمعين خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, 155-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് നമുക്ക് തുടങ്ങേണ്ടത്. വല നബുലുവന്നക്കും, ബല എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലോ. ബലാഹ് മുസീബത്ത്, ബലാല് മുസീബത്ത് എന്ന് പറയലുണ്ട്, അല്ല, ബലാഹ് മുസീബത്ത് ആണ്. ബലാഹ് എന്ന് പറഞ്ഞാൽ പരീക്ഷണം. അതിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട വാക്ക് തന്നെയാണ് വല നബുലുവന്നക്കും എന്ന് പറയുന്നത്. നബുലു, നാം പരീക്ഷിക്കും. വല നബുലുവന്ന, നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വല നബുലുവന്നക്കും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെയും ചെയ്യും. ബിഷൈഇൻ, ഷൈഇ എന്ന് പറഞ്ഞാൽ ഒന്ന്, ഒന്നുകൊണ്ട്. ബിഷൈ എന്ന് പറഞ്ഞാൽ പറയല്, അതിന്റെ അവസാനം തൻവീന് കണ്ടില്ല, അങ്ങനെ പറഞ്ഞാൽ അർത്ഥം അല്പം ചിലത് കൊണ്ട് എന്നാണ്. അറബികൾ ഷുവൈ ഷുവൈ എന്ന് പറയല് ഗൾഫിലുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടാകും, അതാണ് വാക്ക്. വല നബുലുവന്നക്കും ബിഷൈ ഇൻ, ചില അല്പം കൊണ്ട്, അല്പം കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. മിനൽ ഹൗഫി, ഭയത്തിൽ നിന്ന്, ഭയത്തിൽ നിന്ന് അല്പം. വൽ ജൂഇ, വിശപ്പിൽ നിന്ന്. വ നഖ്സിൻ മിനൽ അംവാലി, സമ്പത്തിന്റെ കുറവിൽ നിന്ന് അല്പം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വൽ അംഫുസി, നഫ്സിന്റെ അർത്ഥം നമ്മൾ പലതവണ പറഞ്ഞതാണല്ലോ, അതിന്റെ ബഹുവചനമാണ് അംഫുസ്, അഥവാ ആൾക്കമ്മി കൊണ്ട്. ആ നഖ്സിൻ മിനൽ ബിഷൈഇൻ മിൻ നഖ്സിൻ മിനൽ അംഫുസി എന്നാണ്. അല്പമൊക്കെ ആൾക്കമ്മി കൊണ്ട് പരീക്ഷിക്കും. വസ്സമറാത്ത്, വിഭവക്കമ്മിയിൽ നിന്ന് അല്പം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബഷിരി സ്വാബിരീൻ, സാബിറുകൾക്ക് കഴിഞ്ഞ ആയത്തിൽ വന്നു, സബറുള്ള ആളുകൾ, അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. തൊട്ട് മുമ്പ് പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരെ കുറിച്ച് മരിച്ചവരെന്ന് പറയരുത് എന്നാണ്. ഞാൻ പറഞ്ഞു, ബദർ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു തആല ഇത് പറയുന്നത്. ആ സമയത്ത് ഒരാശ്വാസവാക്കല്ലേ അല്ലാഹു തആല പറയേണ്ടത്? അതിനു പകരം പേടിപ്പിക്കുന്ന വാക്കാണോ പറയേണ്ടത്? അത് തന്നെയാണ് അല്ലാഹു ചെയ്യുന്നത്. അഥവാ വെറുതെ മോഹന വാഗ്ദാനങ്ങൾ നൽകി സമാധാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്, യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഈ ഈ പ്രഭാഷണം തുടങ്ങിയത് വൈദിബിത്തല ഇബ്രാഹിമ റബ്ബുഹു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ റബ്ബ് പരീക്ഷിച്ചു എന്നതുപോലെ നിങ്ങളെയും അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ അംബിയാഉ അഷദ്ദു ബലഅൻ, അംബിയാക്കളാണ്, നബിമാരാണ് ഏറ്റവും കടുത്ത പരീക്ഷണം നേരിടുക. തുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നീട് അവരോടടുത്ത ആളുകൾ അവരോടടുത്ത ആളുകൾ. യുബ്തലൽ മർഉ അലാ ഹസ്ബി ദീനിഹി, ഓരോ മനുഷ്യരും അവരവരുടെ ദീനിന്റെ അളവനുസരിച്ച് പരീക്ഷിക്കപ്പെടും. നല്ല തക്കവുള്ളവന് കൂടുതൽ പരീക്ഷണം ഉണ്ടാകും എന്നർത്ഥം. അതാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഈ പരീക്ഷണങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, പരീക്ഷണങ്ങളിൽ അങ്ങോട്ട് തകർന്ന് പോകുന്നില്ല. എന്തിനാണ് പരീക്ഷണങ്ങൾ? നമുക്ക് ജീവിതത്തിൽ കാണാൻ കഴിയും, വലിയ നേട്ടങ്ങളും വലിയ പ്രസിദ്ധിയും ഒക്കെ നേടിയ ആളുകൾ അതിലെത്തിയത് വളരെ വലിയ പ്രയാസങ്ങളിലൂടെ അതിനെ അതിജീവിക്കുമ്പോഴായിരിക്കും. പ്രയാസങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു കൂട്ടർ പ്രയാസങ്ങളിൽ അതിനെ ഓവർകം ചെയ്യാൻ പഠിച്ച് അതിനെ തരണം ചെയ്ത് വലിയ കഴിവുള്ള ആളുകളായിട്ട് മാറും. ലോകത്ത് അറിയപ്പെട്ട ആയത്ത് നമ്പർ ചോദിക്കുന്നു ഇടയ്ക്ക് ഒരാൾ, 155, വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ വലിയ കഷ്ടപ്പാടുകളെ തരണം ചെയ്ത് വന്നവരായിരിക്കും. എന്നാൽ ആത്മഹത്യയൊക്കെ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, അവർ തരണം ചെയ്തതിനേക്കാളും എത്രയോ വലിയ പ്രയാസങ്ങൾ തരണം ചെയ്തിട്ടായിരിക്കും ഒരുപാട് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. പക്ഷെ ഇവർ ആ പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ട് ചിലപ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിച്ചു കളയും. സത്യവിശ്വാസികളെ ഉയർന്ന സമൂഹമാക്കി ലോകത്തിനെ തന്നെ നിയന്ത്രിക്കുന്ന ആളുകളാക്കി വളർത്തിക്കൊണ്ടുവരാൻ അല്ലാഹു തആല ചെയ്തത് അവർക്ക് മൂമിനായതുകൊണ്ട് വളരെ സുഖസുന്ദരമായി ജീവിക്കാവുന്ന അവസ്ഥയാണ് എന്ന് വരുത്തി വെക്കുകയല്ല, അവരുടെ മുമ്പിൽ വെല്ലുവിളികളെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിലെന്തൊക്കെയുണ്ട്? ഖൗഫ്, ജൂഉ്, പേടി, വിശപ്പ്, പിന്നെ ആൾക്കമ്മി, ധനക്കമ്മി, വിഭവക്കമ്മി, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ നിന്നെല്ലാം വളരെ കുറച്ചാണ് ഉണ്ടാക്കുക. പേടി അല്പമാണ്. പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നത് ഒരു പേടിപ്പിക്കുന്ന വർത്തമാനമാണെങ്കിൽ ബിഷൈഇൻ എന്നത് ഒരു സമാധാനിപ്പിക്കുന്ന കാര്യമാണ്. കുറച്ച് പേടിക്കേണ്ടി വരികയുള്ളൂ. അഥവാ നിഷേധികൾ ഒന്നാകെ വന്ന് ഇസ്ലാമിനെയും ഇസ്ലാമിക സമൂഹത്തെയും അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയും, അങ്ങനെയൊന്നും പേടിക്കേണ്ടതില്ല. ഈ ആയത്ത് വരുമ്പോൾ ഉള്ള പേടി ഏതാണ്? മക്കയിലെ മുശ്രിക്കുകൾ മദീനയെ ആക്രമിക്കാൻ കൂപ്പ് കൂട്ടുന്നുണ്ട് എന്ന് ഇങ്ങനെ വിവരം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിവരം ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. ജൂതന്മാര് അവരെ സഹായിക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവരെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ള വിവരം. പക്ഷെ അപ്പൊ എന്ത് പേടിക്കേണ്ടതില്ല? മക്കാര് മക്കാ മുശ്രിക്കുകള് മദീനയെ അങ്ങോട്ട് വിഴുങ്ങിക്കളയും, അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും, അതൊന്നും പേടിക്കേണ്ടതൊന്നുമില്ല. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അവരുണ്ടാവും. വലം യജ്അലല്ലാഹു ലിൽ കാഫിരീന അലൽ മുഅ്മിനീന സബീല, സൂറത്തുൻ നിസാഇൽ അല്ലാഹു പറയുന്നുണ്ട്. നിഷേധികൾക്ക് മുഅ്മിനീങ്ങൾക്കെതിരെ അല്ലാഹു തആല ഒരു വഴിയും ഉണ്ടാക്കി കൊടുക്കില്ല. കുറച്ച് ശല്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇസ്ലാമിനെ പാടെ അങ്ങ് തുടച്ചു നീക്കിക്കളയാനൊന്നും സത്യനിഷേധികൾക്ക് ഖിയാമനാൾ വരെ കഴിയില്ല എന്നാണ് വലയ്യജ് അലല്ലാഹു എന്നുള്ള വാക്കിന്റെ അർത്ഥം. അത് തന്നെയാണ് ബിഷയ്യിം മിനൽ ഖൗഫി എന്നത് സൂചിപ്പിക്കും, കുറച്ച് പേടിപ്പിക്കവര്. ആ പേടിയെ ഞങ്ങൾ അതിജീവിക്കും എന്ന് വന്നാൽ ഇവർ കരുത്തരാകും. അതേസമയത്ത് ഒന്നും പേടിക്കേണ്ടതില്ലാത്ത അവസ്ഥയാണെന്ന് വന്നാൽ ഇസ്ലാമിക സമൂഹം മൊത്തം ഭീരുക്കളാകുകയാണ് ചെയ്യുക അന്നും ഇന്നും. അതുപോലെ വിശപ്പുണ്ടാകും എന്ന് പറഞ്ഞാൽ കുറച്ച് വിശപ്പൊക്കെ സഹിക്കേണ്ടി വരും. അല്ലാതെ മൂമിനായാൽ പിന്നെ വിശക്കുകയേ ഇല്ല, ഭക്ഷണത്തിന് ഒരു മുട്ടും ഉണ്ടാകുകയില്ല എന്നല്ല, കഷ്ടപ്പെടും. നമ്മളറിയാലോ നമ്മുടെ നാട്ടില് ഈ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളെ നിങ്ങൾ എടുത്തു നോക്കൂ. അവരധ്വാനിക്കാൻ കാരണം എന്താണ്? വീട്ടിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഉണ്ട്, അതിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങൾ അധ്വാനിച്ചേ പറ്റൂ. അങ്ങനെ അധ്വാനിച്ച് വലിയ മുതലാളിമാരായ ആളുകളെ കാണാൻ കഴിയും. ആ വീട്ടിലുണ്ടായിരുന്ന ദാരിദ്ര്യവും വിശപ്പുമാണ് യഥാർത്ഥത്തിൽ ഇവരെ മുതലാളിമാരാക്കിയത്. എന്നതുപോലെ ഇസ്ലാമിക സമൂഹത്തിലും കുറച്ച് പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടാകും. അപ്പോഴാണല്ലോ അതിനെ ഓവർകം ചെയ്യണമെന്ന ഒരു മനസ്സ് ഉണ്ടായി വരിക. വനഅസിമിനൽ അംബാലി, ആളുടെ കുറവുണ്ടാകും, അതുകൊണ്ട് ആള് വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു താല്പര്യവും അവരിൽ ഉണ്ടാകും. അതിനെ മറികടക്കുമ്പോൾ അത് അംബാലി ധനം, ധനക്കമ്മിയാണ്, അതുകൊണ്ട് സമ്പത്ത് ഉണ്ടാക്കണം എന്നുള്ളതുണ്ടാകും. ബസ്സമറാത്ത്, അതുകൊണ്ടാണ് അള്ള പറയണത് വബശ്ശിരി സാബിരീൻ, സബറുള്ളവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അഥവാ ഇതിലൊക്കെ ഉറച്ചു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വരാനുള്ളത് അച്ചേദിൻ നല്ല നാളുകളാണ്. അല്ല, അതിൽ സഹിക്കാൻ തയ്യാറില്ലാത്ത ആളുകൾക്കോ അവർക്ക് സന്തോഷ വാർത്ത ഇല്ല. അവരിപ്പോ നമ്മൾ അനുഭവിക്കുന്നത് പോലുള്ള ഇടങ്ങേറുകളിലേക്കാണ് പോകാൻ പോകുന്നത് എന്ന് അതിന്റെ മറുവശം. ഇനി നമുക്ക് ആയത്തൊന്നുകൂടി വായിച്ചു നോക്കാം. വലനബലുവന്നക്കും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിഷയ്യിം മിനൽ ഖൗഫി, അല്പമൊക്കെ പേടി കൊണ്ട്. വൽ ജൂഇ, വിശപ്പ് കൊണ്ട്. വൻ അഖസിമിനൽ അംബാലി, സമ്പത്തിന്റെ കുറവ് കൊണ്ട്. വൽ അംഫുസി, ആളുടെ കുറവ് കൊണ്ട്. വ തമറാത്ത്, വിഭവങ്ങളുടെ കുറവ് കൊണ്ട് അല്ലെങ്കിൽ ഫലവർഗങ്ങളുടെ കുറവ് കൊണ്ട്. വബശീരു സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ഇനി ആരാണ് ക്ഷമാലുക്കൾ, അവരുടെ നിലപാട് എന്താണ്? അത് തന്നെയാണ് അടുത്ത ആയത്തിലും പറയുന്നത്. അല്ലദീന അസ്സാബിരീൻ, അല്ലദീന എന്നാണ്. സാബിരീങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു കൂട്ടരാണ്. ഇദാ അസാബത്തുഹും, അവരെ ബാധിച്ചാൽ. മുസീബത്തുൻ, വല്ല മുസീബത്തും. മുസീബത്ത് എന്ന് പറഞ്ഞാൽ ആപത്ത്. മുസീബത്തുൻ എന്ന് പറയുന്നത് വല്ല മുസീബത്തും എന്ന് പറയാനാണ്. മുസീബത്ത് എന്നുള്ള വാക്കിന് ഇനി അർത്ഥം പറയണ്ടല്ലോ, അത് മലയാളമാണ്. പാലു, അവർ പറയും. ഇന്നാലില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ ഇന്നാ, നിശ്ചയം ഞങ്ങൾ. ഇലൈഹി, അവനിലേക്ക്. റാജിഊൻ, മടങ്ങുന്നവരുമാണ്. മുഅ്മിനീങ്ങൾ സാബിരീങ്ങളാകുമ്പോൾ അവരുടെ സ്വഭാവം എന്താണ്? അതാണ് ആയത്ത് പറഞ്ഞു തരുന്നത്. ഇദാ അസാബത്തുഹും മുസീബത്തുൻ, അവർക്ക് വല്ല വിപത്തും ബാധിച്ചാൽ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളക്ക് കെട്ടാൽ പറയാറുണ്ടായിരുന്നത് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊനാണ്. മരണം കേട്ടാൽ പറയാൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ കരണ്ട് പോകുക എന്നതുപോലെയുള്ള ഒരു സംഭവമേ ഉള്ളൂ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. അങ്ങനെ മുസീബത്തുകളെ വരുമ്പോൾ അള്ളാഹുവുമായി അടുക്കുകയാണ് അവർ ചെയ്യുക, ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് അവർ പറയും ഞങ്ങൾ അള്ളാന്റെതാണ്. നമ്മളിവിടെ മരിച്ചു എന്ന് കേട്ടാല് ഇപ്പോ വാട്സാപ്പിൽ മരിച്ചു എന്ന് ആരെങ്കിലും പോസ്റ്റ് ചെയ്താൽ അതിന്റെ താഴെ എല്ലാവരും ഇങ്ങനെ ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. മരിച്ചു എന്ന് കേട്ടാൽ അത് പറയുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അത് വാട്സാപ്പിൽ ഇടാനുള്ളതല്ല ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ, സ്വയം സമാധാനിക്കാനുള്ളതാണ്. ഒരാള് മരിച്ചു എന്ന് കേട്ടുവോ, ഏതുപോലെ ഇപ്പൊ നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന സാഹചര്യത്തിൽ ഒരാള് നാട്ടിൽ പോയി എന്ന് കേട്ടു, അപ്പൊ എന്താ നമ്മൾ പറയാ? ആ, അവൻ അന്ന് പോകുന്നു എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അവൻ അവിടുന്ന് വന്ന ആൾ തന്നെയാണ്, അവൻ നാട്ടിലേക്ക് തിരിച്ചുപോയി, അതിലിപ്പോ എന്താ അവിടെ ആരോ കരയാൻ. അതേസമയത്ത് ഒന്നിച്ച് സ്നേഹത്തിൽ കഴിഞ്ഞ ആളുകൾ വേർപിരിയുമ്പോൾ ഒരു കരച്ചിലൊക്കെ ഉണ്ടാകും, ഗൾഫ് പോകുമ്പോ കരയും, ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ കരയും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അത്രേ ഉള്ളൂ. അതിലപ്പുറം കരയാനൊന്നും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്നത് ഒരു വലിയ മുസീബത്തല്ല. എല്ലാവരും പോകേണ്ടവരാണ്, അവർ ത്തേക്ക് പോയി. പിന്നെ ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ്, അഥവാ എപ്പ ജീവിക്കണം, എപ്പ എത്ര കാലം ജീവിക്കണം, എപ്പ മരിക്കണം എന്നൊക്കെ അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് എന്നായിരിക്കും മുസീബത്ത് ബാധിക്കുമ്പോൾ സത്യവിശ്വാസികളുടെ നിലപാട്. അവരാണ് സാബിറുകൾ എന്നാണ് പറയുന്നത്. ഒന്നുകൂടി വായിച്ചു നോക്കാം. അല്ലദീന ഇദാ അസാബത്തുഹും, സാബിരീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ഒരു കൂട്ടരാണ്. ഇദാ അസാബത്തുഹും, അവരെ ബാധിച്ചാൽ മുസീബത്തുൻ വല്ല മുസീബത്തും, കാലു അവർ പറയും, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ്. ഇന്നാലില്ലാഹി, നിശ്ചയം ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ്. വ ഇന്നാ, നിശ്ചയം ഞങ്ങൾ, ഇലൈഹി റാജിഊൻ, അവനിലേക്ക് മടങ്ങുന്നവരുമാണ്, അഥവാ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ് അവർ ചെയ്യുക. അഥവാ അതിലപ്പുറം ഉള്ള ഒരു ബലാവ് മുസീബത്തും ഒന്നും അവരെ തളർത്തി കളയുകയില്ല എന്നതാണ് സാബിറുകളുടെ സ്വഭാവം. ഉലായിക അലൈഹിം സലവാത്തു മിർ റബ്ബിഹിം വറഹ്മ വ ഉലായിക ഹുമുൽ മുഹ്തദൂൻ. ഉലായിക, ആ കൂട്ടരുണ്ടല്ലോ, ആര്? സാബിറുകൾ. അലൈഹിം, അവർക്ക് മേലാണ് സലവാത്തു മിർ റബ്ബിഹിം, അള്ളാഹുവിന്റെ സലാത്ത്, സലാത്തുകൾ, അഥവാ അള്ളാഹു കാരുണ്യം ചൊരിയുക, അള്ളാഹു അനുഗ്രഹം ചൊരിയുക അവരുടെ മേലാണ്. വറഹ്മത്തുൻ, അലൈഹിം റഹ്മത്തു എന്നാണ്, അവരുടെ മേലാണ് അള്ളാഹുവിന്റെ കാരുണ്യം. വഉലായിക, അക്കൂട്ടർ, ഹുമുൽ മുഹ്തദൂൻ, ഹും അവരാകുന്നു, അൽ മുഹ്തദൂൻ, സന്മാർഗം പ്രാപിച്ചവർ, അവരാണ് യഥാർത്ഥത്തിൽ സന്മാർഗത്തിലുള്ളത്. എന്താ പറഞ്ഞത്? ഇങ്ങനെ മരണത്തിന്റെ മുമ്പിൽ, മുസീബത്തുകളുടെ മുമ്പിൽ, ആപത്തുകളുടെ മുമ്പിൽ അള്ളാഹുവാണ് ഞങ്ങൾക്കിത് നൽകുന്നത്, ഞങ്ങൾ അവൻ്റെതാണ്, അവനിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ് എന്നൊക്കെ വിചാരിച്ച് ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുന്ന ആളുകൾ, അവർക്ക് എന്തുണ്ടാകും? ഉലായിക അലൈഹിം സ്വലവാത്തും, സ്വലാത്ത്, അതൊന്ന് മനസ്സിലാക്കി വെച്ചോളി. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബിയ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു തആല പറഞ്ഞിട്ട് വർത്താനാണ്, അള്ളാഹും അവന്റെ മലക്കുകളും ഈ നബിയുടെ പേര് സലാത്ത് ചൊല്ലുന്നു. സത്യവിശ്വാസികളെ, നിങ്ങളും സലാത്തും സലാമും ചൊല്ലുക അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത്, സലാത്ത് ആളുകൾക്കനുസരിച്ച്, പിന്നെ നടത്തുന്ന ചെയ്യുന്ന ആൾക്കനുസരിച്ച് അതിന്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു സലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ ഔദാര്യവും കാരുണ്യവും അനുഗ്രഹവും ചൊരിയുന്നു എന്നാണ്. മലക്കുകൾ സലാത്ത് ചൊല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എന്ന് പറഞ്ഞാൽ, മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് അർത്ഥം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, അഥവാ അള്ളാഹുവിന്റെ രക്ഷയും കാരുണ്യവും അനുഗ്രഹങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സലാത്ത്. എന്താണ് ഈ സലാത്ത് കൊണ്ട് യഥാർത്ഥത്തിൽ വിവക്ഷ? എന്ത് കാരുണ്യമാണ് അള്ളാഹു തആലക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റസൂലുള്ളാഹിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടത്? അത് മറ്റൊന്നുമല്ല, സ്വർഗം കിട്ടാനാണോ? അല്ല. റസൂൽ ഞാൻ സ്വർഗത്തിലാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞ ആളല്ലേ. പാപം പൊറുക്കാനാണോ? അല്ല. അത് മുമ്പ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും ഒക്കെ പുറത്തു കൊടുക്കപ്പെട്ട ആളല്ലേ. അതുമല്ല. പിന്നെ ഇഹലോകത്ത് ഒരുപാട് നേട്ടങ്ങൾ, സുഖ സൗകര്യങ്ങൾ ഉണ്ടാകാനാണോ? അതും അല്ല. പിന്നെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിച്ച കെഞ്ചിയ ഒരു കാര്യമുണ്ട്, അത് ലോകത്താകെ അള്ളാഹുവിന്റെ ദീന് പരക്കണം, എന്നിട്ട് കൂടുതൽ ആളുകൾ അള്ളാഹുവിന്റെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നവരായി മാറണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നവരായിട്ട് മാറണം, പരമാവധി ആളുകൾക്ക് ഹിദായത്ത് എത്തണം. അങ്ങനെ അന്ത്യനാളിൽ അള്ളാഹുവിന്റെ റസൂലുമാരുടെ, നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളെ കിട്ടിയ നബി എന്നതിന്റെ പേരിൽ കിട്ടുന്ന മഖാമു മഹ്മൂദ്, വസീലത്ത്, ഫദീലത്ത് എന്നീ പദവികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടണം. അപ്പൊ അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്താണ്? റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മളും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കണം എന്നാണ്. റസൂലുള്ളാഹിക്ക് ആള് വർദ്ധിക്കണം അഥവാ മുഅ്മിനീങ്ങൾ വർദ്ധിക്കണം എന്ന് പ്രാർത്ഥിക്കുകയും മുഅ്മിനീങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. പ്രവൃത്തിയില്ലാത്ത പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കില്ല. അങ്ങനെയാണല്ലോ, കല്യാണം കഴിക്കാതെ സന്താന സൗഭാഗ്യം തരണേ എന്ന് തോർന്നിട്ട് വല്ല കാര്യമുണ്ട് എന്നതുപോലെ തന്നെയാണ്. പ്രവർത്തിക്കാത്ത പ്രാർത്ഥന സ്വീകരിക്കില്ല. ഇതാണ് സ്വലാത്തിനെ കുറിച്ച് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഒരുപാട് സ്ഥലത്ത് ഈ വാക്ക് വരാനുണ്ട്, അതുകൊണ്ട് അഡ്വാൻസ് ആയി പറഞ്ഞു വെച്ചതാണ്. ഇവിടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലല്ല, ഈ പറഞ്ഞ സാബിറുകളുടെ മേൽ അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അനുഗ്രഹം ചൊരിയുന്നു, അവരുടെ മേലാണ് അല്ലാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹം. അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, ഈ സ്വലാത്ത് എന്നതിന്റെ ബഹുവചനമാണ് സ്വലവാത്ത്. സ്വലാത്തുൻ ബഹുവചനം ജമ്മ് സ്വലവാത്ത്. ഉലായിക്ക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, ഒരനുഗ്രഹമല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ അവരുടെ മേലാണ് അള്ളാഹുവിന്റെ അടുത്ത് നിന്നുണ്ടാവുക. വറഹ്മത്തുൻ അവന്റെ കാരുണ്യവും. എന്താ പറഞ്ഞത്? പശ്ചാത്തലത്തിൽ എന്താണ്? ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ കണക്കാക്കാൻ കഴിയാത്ത അനുഗ്രഹം അള്ളാഹിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ്. അത് പാലിച്ചു ബദരീങ്ങള്. ബദരീങ്ങള് ബദറിൽ ഉറച്ചു നിന്നതിന്റെ അതിന്റെ പേരിൽ കിട്ടുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് സഹോദരി സഹോദരന്മാരെ, ഞാനും നിങ്ങളും ഇപ്പോൾ ഈ ഖുർആനും മുന്നിൽ വെച്ചിരിക്കുന്നത് പോലും. അവരന്ന് ഉറച്ചു നിന്നില്ലായില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രാർത്ഥിച്ചത് എന്താണ്? പഠിച്ചവനെ, ഈ സംഘത്തെ നീ സഹായിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവേ ഭൂമിക്ക് മുകളിൽ നാളെ നീ ഇബാദത്ത് ചെയ്യപ്പെടൂല കേട്ടോ. എന്താണ് വർത്തമാനം? ഞങ്ങളെ നീ സഹായിച്ചില്ലെങ്കിൽ ദീന് ഇവിടെ ഉണ്ടാവൂല കേട്ടോ. ആ മഹാരഥന്മാർ, അതാണ് ബദരീങ്ങളുടെ പോരിശ എന്ന് പറയുന്നത്, അവർ ജീവൻ പണയം വെച്ച് പൊരുതി ഉറച്ചു നിന്നതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് പോലും. അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ പദവികൾ വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. അതാണ് ഈ പറഞ്ഞത്, ഉലായിക്ക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. ഇഹലോകത്തും പരലോകത്തും അവരോട് അള്ളാഹു കാരുണ്യം കാണിക്കും. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ പരലോകത്ത് സ്വർഗമാണ്. വഹും ഫി റഹ്മത്തില്ല, വഹും ഫി ജന്നത്തില്ല എന്ന് പറഞ്ഞതിന് പകരം വഹും ഫി റഹ്മത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല. അതാണ് വിഷയം. വഉലായിക ഹുമുൽ മുഹ്തദൂൻ, അങ്ങനെ മുസീബത്തുകളെ കാണാൻ കഴിയുന്നവർ മാത്രമാണ് സന്മാർഗം പ്രാപിച്ചവർ. അല്ലാത്തവര് പിന്നെ നിസ്കരിക്കുന്നുണ്ട്, നോയമ്പ് വിൽക്കുന്നുണ്ട്, ഖുർആൻ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടൊന്നും എന്താവൂല, സന്മാർഗം പ്രാപിച്ചവരാകില്ല. ഒരു മുസീബത്ത് വരുമ്പോൾ ഞാൻ അള്ളാന്റെതല്ലേ, അള്ളയല്ലേ എന്റെ കാര്യത്തിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കരുത്. ഇനിയിപ്പോ എന്ത് സംഭവിച്ചാലും തിരിച്ചു പോകാനുള്ളത് എന്നെ സൃഷ്ടിച്ച ആ അള്ളാന്റെ അടുത്തേക്ക് തന്നെയല്ലേ. അതുകൊണ്ട് സാരമില്ല, വരുന്നത് അള്ളാ നോക്കിക്കൊള്ളും, അള്ളാഹു തീരുമാനിച്ചതൊക്കെ നടക്കട്ടെ, ഞാൻ അതിൽ ക്ഷമിക്കാൻ തയ്യാറാണ്. തായിഫിൽ നിന്ന് കല്ലേറുകൊണ്ട് പോരുമ്പോ റസൂലുള്ളാഹി ദ്വരക്കണി ഇല്ലം വെക്കും റബ്ബി ഇല്ലം വെക്കും ബിക്ക അലയ്യ ഖലബുൻ ഫലാ ഉബലി. പഠിച്ചവനെ, ഈ സംഭവിച്ചതിന്റെ പേരിലൊന്നും നീ എന്നോട് കോപിക്കുന്നില്ലെങ്കിൽ ഇതൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല, കാര്യമാക്കുന്നില്ല. അള്ളാഹു എന്നെ വെറുത്ത് കളയുമോ എന്നുള്ള പേടിയാണ് തായിഫ് എന്ന് കല്ലേറ് കൊള്ളുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ളത്. നമ്മളവിടെയാണ്, നമുക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അല്ല എന്താ എന്നെ സഹായിക്കാത്തത് എന്നാണ് ആളുകൾ വേഗം ചിന്തിക്കുക. അല്ല എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ല എന്താ എന്നെ സഹായിക്കാത്തത് എന്നാണ്. റസൂലുള്ളാഹിക്ക് ഏറുകൊണ്ടപ്പോ പടച്ചോന് കോപ്പിക്കോ, ഞാൻ എന്തോ വേണ്ടാത്തത് ചെയ്തതിന്റെ പേരിലാകോ ഇത് സംഭവിച്ചത്, ഇതിന്റെ പേരിൽ അള്ളാഹു എന്നെ വഴക്ക് പറയുമോ, ഇല്ലെങ്കിൽ ഇതൊന്നും വലിയ കാര്യമല്ല എന്ന നിലപാടാണ്. അതാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് എന്നർത്ഥം. ഉലായിക്ക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവരുടെ മേലാണ് അള്ളാഹുവിൻ അവരുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സ്വലാത്ത് അനുഗ്രഹം ഉള്ളത്, വറഹ്മത്തുൻ കാരുണ്യവും ഉള്ളത്. ഉലായിക്ക അക്കൂട്ടർ ഹുമുൽ മുഹ്തദൂൻ, അവർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവർ. ഇന്ന സഫാ വൽ മർവത മിൻ ഷഅഇറില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത വഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ വമൻ തതവഅ ഖൈറൻ ഫഇന്ന ഇന്ന അല്ലാഹ ഷാകിറുൻ അലീം. ഇന്ന സഫ വൽ മർവത്ത, നിശ്ചയം ആ സഫയും മർവയും. ഏ സഫ? മക്കയിലുള്ള രണ്ട് പർവ്വതങ്ങളുടെ പേരാണ്, ഒന്ന് സഫ, രണ്ട് മർവ. മിൻ ഷഅഇറില്ലാഹ്, അള്ളാഹുവിന്റെ ഷിആറിൽ പെട്ടതാണ്. ഷിആറ്, അടയാളങ്ങൾ, ചിഹ്നങ്ങൾ അതിൽ പെട്ടതാണ്. ഫമൻ ഹജ്ജ, ഫ എന്നിട്ട് മൻ ഹജ്ജ, ആര് ഹജ്ജ് ചെയ്തുവോ, അവി അഴ്ത്തമറ അല്ലെങ്കിൽ ഹജ്ജൽ ബൈത്ത, ആ ഭവനത്തിൽ, ഏത് ഭവനത്തിൽ, വിശുദ്ധ കഅബയിൽ ആര് ഹജ്ജ് ചെയ്തുവോ, അവി അഴ്ത്തമറ, എഴുത്തമറ എന്ന് പറഞ്ഞാൽ ഉംറ ചെയ്തു എന്നാണ് അർത്ഥം, അവി അഴുത്തമറ അല്ലെങ്കിൽ ഉംറ ചെയ്തുവോ, ഫലാ ജുനാഹ അലൈഹി, ആ ഹജ്ജും ഉംറയും ചെയ്യുന്നവന് കുറ്റമില്ല. ഫലാ ജുനാഹ, കുറ്റമില്ല. ജുനാഹിൻ ഉർദുക്കാര് ഗുന എന്ന് പറയും, അതാണ് ജുനാഹ്. ഫലാ ജുനാഹ അലൈഹി, അലൈഹി അവന്റെ മേൽ, ജുനാഹില്ല, കുറ്റമില്ല. എന്തിനു കുറ്റമില്ല? അവ രണ്ടും തവാഫ് ചെയ്യുന്നതിന്, തവാഫ് ചെയ്യാൻ, ബിഹിമ അവ രണ്ടും, താഫ ബി ആണ് വരിക, താഫ വരുമ്പോ അപ്പുറത്തൊരു ബി ഉണ്ടാവും മിക്ക സ്ഥലത്തും, അവ രണ്ടും ചുറ്റുന്നതിന് കുറ്റമില്ല. ഏത് രണ്ടും? സഫയും മർവയും. വമൻ തതവ, ആര് സ്വയം പ്രേരിതനായി ചെയ്തുവോ, തതവ എന്ന് പറഞ്ഞാൽ നിർബന്ധമില്ലാതെ വളണ്ടറി ചെയ്യുന്ന കാര്യങ്ങൾ, വളണ്ടർക്ക് പറയാം മുത്തത്തവ്വ് എന്നാണ്. ഖൈറൻ, വല്ല നന്മയും ആര് സ്വയം പ്രേരിതനായി ചെയ്തുവോ, ഫഇന്നല്ലാഹ ഷാകിറുൻ അലീം, ഫ അപ്പോൾ ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ഷാകിറുൻ നന്ദിയുള്ളവനാണ്, അലീമുൻ അറിയുന്നവനുമാണ്. ഒന്നുകൂടി പറയാം, ഇന്ന സഫ വൽ മർവത്ത, നിശ്ചയം സഫയും മർവയും, മിൻ ഷഅഇറില്ലാഹ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. ഫമൻ ഹജ്ജൽ ബൈത്ത അവിഴ്തമറ, വിശുദ്ധ ഭവനത്തിൽ ആര് ഹജ്ജോ ഉംറയോ ചെയ്തുവോ, ഫലാ ജുനാഹ അലൈഹി, അവന്റെ മേൽ കുറ്റമില്ല, അൻ യത്തവഫ ബിഹിമ, അവ രണ്ടും തവാഫ് ചെയ്യുന്നതിന്. ഫമൻ തതവ്വ ഖൈറൻ, ആരെങ്കിലും സ്വയം പ്രേരിതനായി വല്ല നന്മയും ചെയ്താൽ, ഫഇന്നല്ലാഹ ഷാകിറുൻ അലീം, നിശ്ചയം അല്ലാഹു നന്ദിയുള്ളവനും എല്ലാം അറിയുന്നവനുമത്രേ. നേരത്തെ ഇതുവരെ പറഞ്ഞ വർത്തമാനങ്ങളുടെ തുടക്കം ഖിബില മാറ്റവുമായി ബന്ധപ്പെട്ടാണല്ലോ. സയഖൂലു സുഫഹാഉ മുതൽ, അല്ലേ? ആ ഖിബില മാറ്റം പോലെ തന്നെ മറ്റൊരു വിഷയമാണ് സഫയും മർവയും. അഥവാ മദീനയിലെ ദുർബല വിശ്വാസികളായ വിവരം കുറഞ്ഞ സാധുക്കളെ ചുയിപ്പാക്കുന്നതിന് വേണ്ടി ജൂതന്മാർ എഴുതുവിട്ടിരുന്ന വേറെ ഒരു നമ്പറാണ് സഫയും മർവയും. കാരണം എന്താണെന്ന് വെച്ചാൽ, സഫ മർവ അവയുടെ മുകളിൽ രണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അത് ഖുറൈശി മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ഖുറൈശികൾ വലിയ കാര്യമായിട്ട് അവരുടെ മുശ്രിക്കുകളുടെ ഹജ്ജ് കാലത്ത് അവിടെ തവാഫും സഴിയും ഒക്കെ ചെയ്യും, സഴി നടത്തും. സഴീനെയാണ് ഇവിടെ തവാഫ് എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ മദീനക്കാർ, യസ്രിബുകാരായ മുശ്രിക്കുകൾ അവിടെ കേറൂല. ഏതുപോലെ? ശ്രീകൃഷ്ണനെ ദൈവമാക്കിയിട്ട് ആരാധിക്കുന്നവര് ശിവക്ഷേത്രത്തിൽ കയറേണ്ട കാര്യമില്ല. കാരണം എന്താ? അതിൻ്റെതല്ല. ഇങ്ങനെയൊക്കെയാണ് വിശ്വാസം. ബ്രാഹ്മണരുടെ ദൈവത്തിനെ ആരാധിക്കുന്ന ബ്രാഹ്മണര് പിന്നെ ഈഴവരുടെ ദൈവത്തിനെ ആരാധിക്കാൻ പോവില്ല. ശ്രീനാരായണ ഗുരുവിനെ ആരാധിക്കാൻ ബ്രാഹ്മണൻ പോവില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. എന്നതുപോലെ ഖുറൈശികളുടെ വിഗ്രഹത്തിനെ ആരാധിക്കാൻ യസ്രിബുകാർ പോകില്ല, അങ്ങനെ പോകാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗത്ത് വരികയും ഹജ്ജ് പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തത്. ഈ സമയത്തൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയിട്ടില്ല, പക്ഷെ പഠിപ്പിച്ചു കൊടുത്തിട്ട് സഹാബിമാർ പലരും ഹജ്ജിനും ഉംറക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മക്കയിലാകുമ്പോഴും ചെയ്തിട്ടുണ്ട്, മദീനയിൽ വെച്ച് പിന്നെ പോകാൻ പറയുന്നുണ്ട്. അപ്പൊ അറ്റയും തെറ്റയും ഒക്കെ ആളുകൾ പോകുന്നുണ്ട്. പിന്നെയാണ് ഉദൈബിയ സന്ധി ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതിൽ തവാഫ് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് സഫയും മർവയും. ഇത് ഇവരെ ഏറ്റുപിടിച്ചു. അതെന്തിനാണ് നിങ്ങൾ പണ്ട് യസീബുകാര് ഹജ്ജോ ഉംറയോ ചെയ്യുമ്പോ സഫയിലും മർവയിലും കയറാറില്ലല്ലോ, ഇപ്പൊ എന്താ മുഹമ്മദ് നിങ്ങളോട് അവിടെ കയറാൻ പറയുന്നു? ആ ഇത് കഅബയിലേക്ക് നിങ്ങളെ തിരിച്ച പോലെ തന്നെ ഖുറൈശികളുടെ ദൈവങ്ങളിലേക്ക് അവരുടെ മതത്തിലേക്ക് നിങ്ങളെയും കൂടി കൂട്ടാനുള്ള പരിപാടിയാണ്. ഇപ്പൊ നമ്മള് കേൾക്കുന്നുണ്ടല്ലോ ചിലര് ആരോപിക്കുന്നത് അവരുടെ മുശ്രിക്കുകളുടെ മക്കാ മുശ്രിക്കുകളുടെ ഖുറൈശികളുടെ ഗോത്ര ദൈവമായിരുന്ന അള്ളാ ദൈവത്തിനെ ലോകത്തിന്റെ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ചില ക്രിസ്ത്യൻ മിഷണറികള് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടല്ലോ. അറേബ്യയിലെ ജൂതന്മാരും അറേബ്യയിലെ ക്രിസ്ത്യാനികളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പും ഇപ്പോഴും യഹോവ കർത്താവ് എന്നതിനൊക്കെ അള്ളാഹു എന്നാണ് ഉപയോഗിക്കുന്നത് എന്ന് കൂട്ടത്തിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്നിട്ടാണ് ഇവർ ഈ തെറ്റിദ്ധാരണ. ഇന്നും ഓൺലൈനിൽ ഓഫ്ലൈനിൽ ലഭ്യമായ ബൈബിളിന്റെ അറബി കോപ്പിയിൽ അള്ളാഹു എന്നുള്ള വാക്ക് ധാരാളം കാണാം. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഇത് അള്ളാ ദൈവത്തിന്, അള്ളാ എന്നാ പറയാം, അള്ളാ ദൈവത്തിന് ബാക്കിയുള്ളവരെ കൊണ്ട് ആരാധിപ്പിക്കുവാൻ വേണ്ടി, അവരുടെ ഗോത്ര ദൈവത്തിനെ ബാക്കിയുള്ളവരെ കൊണ്ട് ആരാധിപ്പിക്കാൻ വേണ്ടിയുള്ള തട്ടിപ്പാണ് ദീനുൽ ഇസ്ലാം എന്നാണ് ഇതെപ്പോഴും യൂട്യൂബിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ വർത്തമാനം, ഖുറൈശികളുടെ ദൈവത്തിനെ നമ്മളെ കൊണ്ട് ആരാധിപ്പിക്കാനുള്ള പണിയാണിത് എന്ന് ജൂതന്മാര് പിരികയറ്റി വിടുക. അത് കേൾക്കുമ്പോൾ പണ്ട് സഫയിലും മർവയിലും കയറാറില്ലാതിരുന്ന വിശ്വാസികളിൽപ്പെട്ട ചില ദുർബലർക്ക് തോന്നുക ശരിയാണല്ലോ, അവിടെ നമ്മൾ കയറേണ്ട ആവശ്യം എന്താ, അതിന്റെ മുകളിലുള്ളതാകട്ടെ വിഗ്രഹമാണ് താനും. അപ്പോൾ ആ തെറ്റിദ്ധാരണ അങ്ങ് നീക്കുകയാണ് അള്ളാഹു താല ചെയ്യുന്നത്. സഫയും മറവയും അള്ളാന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്, അഥവാ അത് അവിടെ വെച്ച വിഗ്രഹത്തിന്റെ കേന്ദ്രമല്ല യഥാർത്ഥത്തിൽ. സഫ മറവ എന്നത് അത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹു ഉണ്ടെന്നൊന്നും അതിന് അർത്ഥമില്ല കേട്ടോ. പിന്നെ അള്ളാഹുവിനെ ഓർക്കാനുള്ള അടയാളങ്ങളിൽ പെട്ടതാണ് എന്നേ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇസ്മായിലിന് വെള്ളം തേടി ഹാജറ ബീവി ഓടിയ സ്ഥലമാണ് സഈ എന്ന് പറയുന്നത് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, അവനെ ആരാധിക്കാൻ നിശ്ചയിക്കപ്പെട്ട സ്ഥലമാണ്. ഏതുപോലെ പള്ളി അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്, അതിന്റെ അർത്ഥം പള്ളിയിൽ അള്ളാഹു ഇരിക്കുകയാണ് എന്നല്ല, പകരം അള്ളാഹുവിനെ ഓർക്കാനും അവനെ ആരാധിക്കാനുമുള്ള സ്ഥലമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് വ്യക്തമാക്കാണ്, ഇന്ന സഫാ വൽ മർവത്ത മിൻ ശഐറി, ആ വിഗ്രഹകേന്ദ്രമല്ല അള്ളാന്റെ ചിഹ്നമാണ്. എന്നിരിക്കെ ആരെങ്കിലും ഹജ്ജോ ഉംറയോ ചെയ്താൽ അവിടെ തവാഫ് ചെയ്യുന്നതിന് ഒരു കുറ്റവുമില്ല. അഥവാ യഹൂദന്മാര് പ്രചരിപ്പിക്കുന്നത് പിന്നെ എഴുതി വിട്ടതുപോലെയോ മുനാഫിക്കുകൾ പ്രചരിപ്പിക്കുന്നത് പോലെയോ ദുർബല വിശ്വാസികൾ സംശയിക്കുന്നത് പോലെയോ അല്ല അവിടെ തവാഫ് ചെയ്യുന്നത് കുറ്റമല്ല. തവാഫ് ചെയ്യല് ഹജ്ജിലും പിന്നെ ഉംറയിലും നിർബന്ധമായ കാര്യമാണ്, അത് വേറെ പഠിപ്പിച്ചിരിക്കുന്നു. അത് പഠിപ്പിക്കുകയല്ല ഇവിടെ, ആ പഠിപ്പിച്ചതിനെതിരെയുള്ള സംശയത്തെ നീക്കുകയാണ് ഇവിടെ. അതുകൊണ്ടാണ് ഫലാ ജുനാഹ അലൈഹിമ എന്ന് പറഞ്ഞത്. ആര് സ്വയം പ്രേരിതനായി നന്മ ചെയ്തു, അഥവാ സഅയും തവാഫും എത്ര കണ്ട് ആര് ഒരാളും ഭക്തി ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ടും ഏത് നന്മയും എന്നതുപോലെ ഇതും ആര് ചെയ്താലും അല്ലാഹ ഷാക്കിറുൻ അലീം, അല്ലാഹു നന്ദിയുള്ളവനാണെന്ന് പറഞ്ഞാൽ, നന്ദി ഉള്ളവൻ ഒരു ഉപകാരം സ്വീകരിക്കുന്നത് പോലെ അള്ളാഹു താല അത് സ്വീകരിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഷാക്കിറുൻ എന്നത് ഒരു അലങ്കാര പ്രയോഗം അറബിയില് ബലാഗ സാഹിത്യം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ. ഇപ്പോ ധീരതയുടെ കാര്യത്തിൽ അലി ആളൊരു പുലിയെ പോലെ തന്നെയുണ്ട് എന്ന് പറയൽ വളരെ കുറഞ്ഞ സാഹിത്യമാണ്. സാഹിത്യം കൂടുതലാകണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടാം. അലി ധീരതയിൽ ഒരു പുലിയാണ്, പുലിയെ പോലെയാണ് എന്നുള്ളത് ഒഴിവാക്കുക. പിന്നെ അലി ധീരതയുടെ കാര്യത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അലി പുലിയാണ്. അപ്പൊ കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാകുക പറഞ്ഞത് ധീരതയുടെ കാര്യത്തിലാണ് എന്നത്. പിന്നെ അതൊന്നും പറയാതെ അലി കയറി വരുമ്പോ ആ പുലി വരുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ അതില് പുലി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്, വരുന്നത് അലിയാണ്. അലിയെ ധീരതയുടെ കാര്യത്തിൽ പുലിയെ പോലെയാണ്, ഇതൊക്കെ കളഞ്ഞിട്ട് അലി പുലിയാണ്, അല്ലെങ്കിൽ പുലി ഇതാ വരുന്നു എന്നൊക്കെ പറയാം. അപ്പൊ അതിൽ ഉപമയുടെ ബാക്കിയൊക്കെ ബാക്കിയുള്ള ഉപമയാണ് എന്നതിന്റെ സകല തെളിവുകളും കളഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് അത് കൂടുതൽ സാഹിത്യമാകുന്നത്. എന്നതുപോലെ അള്ളാഹു ഒരാൾ സ്വയം പ്രേരിതനായി ചെയ്യുന്ന നന്മയെ, വലിയ ഉപകാരം കിട്ടിയ ആള് ആ ഉപകാരം സ്വീകരിക്കുന്ന നന്ദി ബോധത്തോ നന്ദിബോധത്തോടു കൂടി സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതിന് പകരം അല്ല നന്ദിയുള്ളവനാണ് അഥവാ നന്ദിയുള്ളവനെ പോലെ സ്വീകരിക്കുന്നവനാണ് എന്നൊക്കെയാണ് അർത്ഥം. അതിനാണ് അല്ല ശാക്കിറാണ് എന്ന് പറഞ്ഞത്. അലീം അറിയുന്നവനാണ്. സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഇയാൾ എന്താണ് ചെയ്യുന്നത്? എന്തിനാണ് ഇത് ചെയ്യുന്നത്? വിഗ്രഹത്തിനെ ആരാധിക്കാനാണോ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണോ ഇയാൾ സഫയിലോ മറവയിലോ കയറിയിട്ടുള്ളത് എന്ന് അറിയണല്ലോ. അത് നന്നായിട്ട് അറിയുന്നവനാണ് അല്ലാഹു തആല. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിം ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹ് ഇന്നല്ലദീന യക്തുമൂന കത്തമ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു എന്നാണ് അർത്ഥം. ഇന്നല്ലദീന യക്തുമൂന നിശ്ചയം മറച്ചു വെക്കുന്നവർ. മാ അൻസൽന നാം ഇറക്കിയത് മിനൽ ബയ്യിനാത് തെളിവുകളിൽ നിന്ന് വൽ ഹുദ നേർമാർഗത്തിൽ നിന്നും മിം ബഅദി ശേഷം മാ ഒന്നിന് ശേഷം ഏതാ ഒന്ന് ബയ്യന്നാഹു നാം അത് വിവരിച്ചു കൊടുത്തിരിക്കുന്നു ലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി ഫിൽ കിതാബി വേദഗ്രന്ഥത്തിൽ ഉലായിക അക്കൂട്ടർ യൽഅനുഹുമുല്ലാഹു അല്ലാഹു അവരെ ശപിക്കുന്നതാകുന്നു വയൽഅനുഹുമുല്ലാഇനൂൻ ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കും. എന്താ പറഞ്ഞത്? ഒന്നുകൂടി പറയാം. ഇന്നല്ലദീന യക്തുമൂനമാ അൻസൽനാ നാം ഇറക്കിയതിനെ മറച്ചു വെക്കുന്ന ആളുകൾ മിനൽ ബയ്യിനാതി വൽ ഹുദ തെളിവുകളിൽ നിന്നും നേർമാർഗത്തിൽ നിന്നും മിം ബഅദി മാ ബയ്യന്നാഹു നാം വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം ലിന്നാസി ജനങ്ങൾക്ക് ഫിൽ കിതാബി വേദഗ്രന്ഥത്തിൽ ഉലായിക യൽഅനുഹുമുല്ലാഹു അവരെ അല്ലാഹു ശപിക്കുന്നതാകുന്നു വയൽഅനുഹുമുല്ലാഇനൂൻ ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കും. ലഅന ശപിച്ചു ലഅന ശപിക്കുന്നവൻ. എന്താ സംഭവം? ഇത് സഫാ മർവ സഫാ മർവ അള്ളാഹുവിന്റെ ചിഹ്നമാണ് എന്നത് അറിയാഞ്ഞിട്ടല്ല യഹൂദന്മാർക്ക്. അവരുടെ കിതാബിലുണ്ട്, പരിശുദ്ധ ഖുർആനിലും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ അവൻ ജനങ്ങൾക്ക് വേണ്ടി വിശദീകരിച്ചു കൊടുത്ത സംഗതി വിശദീകരിച്ചു കൊടുത്ത ശേഷം മറച്ചു വെക്കുന്നവരുണ്ടല്ലോ. യഹൂദന്മാരെ പറ്റിയാണ് പറഞ്ഞത്. സഫയും മർവയും അള്ളാഹിന്റെ ചിഹ്നം തന്നെയാണെന്നും ഹാജറാ ബീവി ഓടിയ സ്ഥലമാണെന്നും ഇബ്രാഹിം അലൈഹിസ്സലാം തവാഫ് ചെയ്തതാണെന്നും ഇസ്മായിൽ അലൈഹിസ്സലാം തവാഫ് ചെയ്തതാണെന്നും ഒക്കെ അറിയാം. മസ്ജിദുൽ ഹൈഫ് എന്ന് പറഞ്ഞിട്ട് മിനായിക്ക് അടുത്തൊരു പള്ളിയുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബോർഡ്, 70 നബിമാർ അവിടെ നമസ്കരിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള ധാരാളം നബിമാർ ഈ സഫയിലും മർവയിലും ഒക്കെ വന്നു പോയിട്ടുണ്ട്, ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ വേദഗ്രന്ഥങ്ങളിലുണ്ട്, വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല. പിന്നെ എന്താണ് ഹിദായത്ത്, എന്താണ് ദലാലത്ത്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കണ്ടില്ലടോ മുഹമ്മദ് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സഫയിലും മറവയിലും ഒക്കെ പോകാൻ പറയുന്നത് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെ സത്യം മറച്ചു വെച്ച് ആളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ, അത് ഈ ജൂതന്മാർക്ക് മാത്രം ബാധകമായ കാര്യമല്ല, എക്കാലത്തും എല്ലാവർക്കും ബാധകമായ കാര്യമാണ്. അള്ളാഹുവിന്റെ ദീനെ മറച്ചു വെച്ചുകൊണ്ട് ആളെ വഴിതെറ്റിക്കുന്ന പണിയെടുത്താൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകും. ഉലായിക അലൈഹിം ലഅനത്തുല്ലാഹ് വലഖദ് ലുഇനല്ലദീന കഫറു ലുഇനല്ലദീന കഫറു മിൻ ബനീ ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ് ബനീ ഇസ്രായീലിയരിലെ നിഷേധികളെ ദാവൂദ് അലൈഹിസ്സലാം ശപിച്ചിട്ടുണ്ട്. ഇങ്ങനെ ശാപത്തിന്റെ ഒരു ചരിത്രമുണ്ട്. ഗൈറുൽ മഗ്ളൂബി അലൈഹിം എന്ന് പറയുമ്പോ അവരെ ഉദാഹരണം പറഞ്ഞത് അതുകൊണ്ടാണ്, അള്ളാന്റെ കോപത്തിനിരയായിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു ശപിക്കും, ശപിക്കുന്നവർ മുഴുവൻ ശപിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഹിദായത്ത് എന്താണ് എന്ന് അള്ളാഹിന്റെ കിതാബിൽ നിന്ന് മനസ്സിലായ മൂമിനുകൾ ഇഹലോകത്ത് നിന്ന് ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരെ ശപിക്കും. സ്വാഭാവികമാണല്ലോ, ആ മനസ്സിലായവര് എന്തും നുണയാണ് ആ ചങ്ങാതി പറയണത്. അള്ളാഹു ആ ആളുകളെ വഴിതെറ്റിക്കുന്ന അവനെ ശപിക്കട്ടെ എന്ന് മൂമിനുകൾ പറയുമല്ലോ. ഈ ഷെറിൽ പെട്ട ആളുകൾ ഉണ്ടല്ലോ, അവര് പറയണതാണ് ശരിയെന്ന് വിശ്വസിച്ച് അതിന്റെ പിന്നാലെ നടന്ന് പരലോകത്ത് കുടുങ്ങിയ ആളുകൾ, അവര് ഇവരാണ് ഞങ്ങളെ വഴിവേപ്പിച്ചത് എന്ന് പറഞ്ഞ് പരലോകത്തു നിന്നും അവരെ ശപിക്കും. സത്യം മറച്ചു വെച്ചവരെ പരലോകത്തു നിന്ന് നരകത്തിലേക്കുള്ള ആളുകളും ശപിക്കും. ഇതാണ് വയൽ അനുഹുമുല്ലാഇനൂൻ എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം. ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി വായിച്ചു നോക്കാം. ഇന്നല്ലദീനെ എത്തു മൂനമാ അൻസൽനാമിനൽ ബയ്യിനാത്തി വൽ ഹുദ, അള്ളാഹുവിൻ ഇറക്കിയ ബയ്യിനാത്തും ഹുദയും മറച്ചു വെക്കുന്നവർ. മീൻ പറയുന്ന ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി, വേദഗ്രന്ഥത്തിൽ ജനങ്ങൾക്ക് അത് വിശദീകരിച്ചു കൊടുത്ത ശേഷം. ഉലായിക്ക ഇലഹനുമുല്ലാഹു വൈലഹനുഹുമുല്ലാഇനൂൻ, അള്ളാഹു അവരെ ശപിക്കും ശപിക്കുന്നവരൊക്കെയും ശപിക്കും. ഈ ആയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്ത് വേണം? അള്ളാഹുവിന്റെ കിതാബ്, പരിശുദ്ധ ഖുർആൻ, അള്ളാഹു ജനങ്ങൾക്ക് വ്യക്തമാക്കിയ സത്യം ആളുകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളും കുടുങ്ങും നർത്തം. അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്, ഇന്നല്ലദീന ആമനു ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു ഫഉലൈക തൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം. ഇല്ലല്ലദീന, ഒരു കൂട്ടരൊഴികെ, താബു, അവർ പശ്ചാത്തപിച്ചിരിക്കുന്നു, വഅസ്ലഹു, അവർ ജീവിതം നന്നാക്കുകയും ചെയ്തു. അസ്ലഹ സാലിഹ്, അമലു സാലിഹ് അറിയണമൊക്കെയാണ് നമുക്ക്, അസ്ലഹ നന്നാക്കി നർത്തം. വബയ്യനു, അവർ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അവർ വിവരിച്ചു നൽകുകയും ചെയ്തു, ബയാന് വിവരണം. ഫഉലൈക, അപ്പോൾ അക്കൂട്ടർ, അതൂബു അലൈഹിം, ഞാൻ അവരുടെ മേൽ പൊറുക്കും, അതല്ലെങ്കിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും. വഅന തവ്വാബുർ റഹീം, ഞാൻ അത്തവ്വാബ്, തായിബ്, താബ പശ്ചാത്തപിച്ചു, തായിബ് പശ്ചാത്താപം ചെയ്യുന്നവൻ അല്ലെങ്കിൽ സ്വീകരിക്കുന്നവൻ, തവ്വാബ് ധാരാളമായി പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ, അക്കല തിന്നു, ആക്കില് തിന്നുന്നവൻ, അക്കാല് പെരുന്തീറ്റ് തിന്നുന്നയാള് എന്നതുപോലെ, തവ്വാബ് ധാരാളം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അർറഹീം കാരുണ്യത്തിന്റെ നിധിയുമാണ്. എന്താ പറഞ്ഞത്? ശാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ഇല്ലല്ലദീന താബു, അവർ തൗബ ചെയ്താൽ, തൗബ ചെയ്യണം ഒന്ന്, അഥവാ ആ പിന്നെ ദീനിലേക്ക് മടങ്ങണം, അള്ളാഹുവിനെ അനുസരിക്കുന്ന. താബ എന്നുള്ള വാക്കിന്റെ അർത്ഥം മടങ്ങി എന്നാണ്. താബല അബുദു എന്ന് പറഞ്ഞാൽ അടിമ പശ്ചാത്തപിച്ചു, അഥവാ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് അടിമ മടങ്ങി എന്നാണ്. താബല്ലാഹു എന്ന് പറഞ്ഞാൽ അടിമ പശ്ചാത്താപം സ്വീകരിച്ചു, അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചു എന്നാണ്, അഥവാ അടിമയെ ഇഷ്ടപ്പെടുന്നതിലേക്ക് അള്ളാഹുവും മടങ്ങി. ഒന്ന് തൗബ വേണം, രണ്ട് വസ്ലഹു, ജീവിതം അതിനനുസരിച്ച് നന്നാക്കണം. വെറുതെ തൗബ ചെയ്തിട്ട് പിറ്റേന്നും മറ്റേ പരിപാടിക്ക് പോയാൽ പറ്റില്ല. വബയ്യനു, ചെയ്ത തെറ്റെന്താണ്? ഞങ്ങൾ സത്യം മറച്ചു വെക്കുകയായിരുന്നു. നിങ്ങൾ അള്ളാഹുത്താല പറഞ്ഞതുപോലെ, ഖുർആനിൽ കാണുന്നതുപോലെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് ജനങ്ങളോട് തുറന്നു പറയണം. ഇത് മൂന്നും ചെയ്യണം. തൗബ മാത്രം പോരാ, ജീവിതം നന്നാക്കണം, മറച്ചു വെച്ചത് വെളിപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ ഫഉലൈക അതൂബു അലൈഹിം, അവരുടെ മേൽ ഞാൻ അവരുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കും, അല്ലെങ്കിലോ സ്വീകരിക്കുകയില്ല എന്നർത്ഥം. ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്നർത്ഥം. അത് നമുക്കും ബാധകമാണ്. അള്ളാഹു തആല തൗബ സ്വീകരിക്കണമെങ്കിൽ സത്യം, അസത്യം വിളിച്ചു പറഞ്ഞ ആളുകൾ സത്യം വിളിച്ചു പറയണം, ജീവിതം നന്നാക്കണം, പശ്ചാത്തപിക്കണം. അങ്ങനെയാണെങ്കിൽ ധാരാളം പശ്ചാത്താപം സ്വീകരിക്കും. ഇന്നല്ലദീന കഫറു വമാത്തു വഹും കുഫാറുൻ ഉലായിക അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. ഇന്നല്ലദീന കഫറു, നിശ്ചയം നിഷേധിച്ചവർ, വമാത്തു മരിക്കുകയും ചെയ്തവർ, ഉഹും കുഫാറും, അവർ ഉഹും അവരായിരിക്കെ, കുഫാറുൻ കാഫിറുകൾ, കാഫിറുന്നതിന്റെ ബഹുവചനാണ് കുഫാറ്. ഉലായിക അലൈഹിം, അവരുടെ മേൽ ഉണ്ട്, ഉലായിക അക്കൂട്ടർ, അലൈഹിം അവർക്ക് മേലുണ്ട്, ലഅനത്തുല്ലാഹ് അല്ലാഹുവിന്റെ ശാപം, വൽ മലായിക്കത്തി മലക്കുകളുടെ ലഅനത്ത്, വൻ നാസി ജനങ്ങളുടെ ശാപം, അജ്മഈൻ ഒന്നാകെ എല്ലാവരുടെയും ശാപമുണ്ട്. എന്താ പറഞ്ഞത്? അങ്ങനെ തൗബ ചെയ്യാത്ത ചെയ്യാതെ നിഷേധികൾ തന്നെ ആയിട്ട് മരിച്ചു പോകുന്നവർ, അഥവാ നിഷേധിക്കുകയും എന്നിട്ട് തൗബ ചെയ്യാതെ മരിച്ചു പോവുകയും ചെയ്തവർ, അതാണ് ഇന്നല്ലദീന കഫറു വമാത്തു എന്ന് പറഞ്ഞത്. നിഷേധിക്കുകയും വമാത്തു വഹും കുഫാറുൻ, കാഫിറുകളായിരിക്കെ മരിച്ചു പോകുകയും ചെയ്തവർ. ഉലായിക അലൈഹിം ലഅനത്തുല്ലാഹ്, അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ട്, അഥവാ നിഷേധത്തിൽ നിന്ന് പിന്തിരിയാതെ അങ്ങനെ തന്നെ മരിച്ചു പോകും. ഞങ്ങൾ എന്തായാലും സ്വർഗത്തിലാന്നാണല്ലോ യഹൂദന്മാരുടെ വാദം, അവരാണല്ലോ പശ്ചാത്തലത്തിൽ ഉള്ളത്. അത് ഈ സത്യം മറച്ചു വെക്കുക എന്ന് പറയുന്ന ലുൽമ് അവർ തിരുത്തിയിട്ടില്ലെങ്കിൽ അത് കുഫറാണ്. ആ കുഫറുമായിട്ടാണ് അവർ മരിച്ചു പോകുന്നതെങ്കിൽ ആ ശാപത്തിലൂടെ തന്നെയാണ് അവർ പോകുക, അല്ലാതെ ബാക്കി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളത് പരിഗണിക്കുകയില്ല എന്നർത്ഥം. ഇത് വെച്ച് പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് ചർച്ചയുണ്ട്. സമയം കവിഞ്ഞത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിഷേധിയായിട്ട് മരിക്കണേന്റെ മുമ്പ് തൗബ ചെയ്ത് ഈമാനിലേക്ക് തിരിച്ചു വന്നാൽ പഴയതൊക്കെ തിരിച്ചു കിട്ടും, കിട്ടൂല എന്നൊക്കെ ഒരു ചർച്ചയൊക്കെ ഉണ്ട്. എന്തായാലും കാഫിറാകാൻ നിൽക്കണ്ട, അപ്പൊ പിന്നെ ആ ചർച്ചക്ക് ആവശ്യം ഉണ്ടാവില്ല. ഇന്നല്ലതീന കഫറു വമാത്തു വഹും കുഫാറു, നിഷേധിക്കുകയും കാഫിറായി മരിക്കുകയും ചെയ്തവർ, ഉലായിക അലൈഹിം ലഅനത്തുല്ലാഹ്, അവരുടെ മേൽ അള്ളാഹുവിന്റെ ലഅനത്ത്, വൽ മലായിക്കത്തി വന്നാസി അജ്മഈൻ, മലക്കുകളുടെ ശാപം, ജനങ്ങളുടെ ശാപം. നേരത്തെ ശാപം എപ്പോഴൊക്കെയാണ് ആരുടെ എന്ന് പറഞ്ഞു, മലക്കുകൾ അവർ മരിപ്പിക്കുന്ന സമയത്ത് ശപിക്കും, അള്ളാഹു എപ്പോഴും ശപിക്കും, മലക്കുകളും എപ്പോഴും ശപിക്കും, മരിക്കുന്ന സമയത്ത് പ്രത്യേകം ശപിക്കും, ജനങ്ങള് ഹക്ക് മനസ്സിലാക്കിയ ആളുകൾ ദുനിയാവിൽ നിന്ന് തന്നെ അവരെ ശപിക്കും, അവരുടെ വലാലത്തിൽ പെട്ട ആളുകൾ പരലോകത്ത് വെച്ച് ഇവരാണ് ഞങ്ങളെ വഴിവെപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശപിച്ചുകൊണ്ടിരിക്കും എന്നാണ് വന്നാസി അജ്മഈൻ എന്ന് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു ഒരു ഒറ്റ ആയത്തും കൂടി, എന്നാലേ അത് പൂർത്തിയാക്കുള്ളൂ. ഖാലിദീന ഫീഹാ ലാ യഖഫഫു അൻഹുമുൽ അദാബു വലാഹും യുൻദറൂൻ, നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. ഖാലിദീന ഫീഹാ, ആ ശാപത്തിൽ എന്നും അവർ ശാപത്തിൽ തന്നെയായിരിക്കും, പരലോകത്ത്, പരലോകത്ത് വെച്ച് എന്നും നരകത്തിൽ തന്നെയായിരിക്കും. ധാരാളം വന്ന വാക്കാണ് ഖാലിദീന ഫീഹാ ലാ യഖഫഫു അൻഹും, അവർക്ക് ഖഫീഫ് എന്ന് പറഞ്ഞാൽ നേരിയത്, ലാ യഖഫഫു ലഘൂകരിക്കപ്പെടുകയില്ല, അൻഹും അവരുടെ കാര്യത്തിൽ, അൽ അദാബു ശിക്ഷ, വലാഹും അവരല്ല യുന്ദറൂൻ, സമയം നീട്ടി നൽകപ്പെടുന്നവർ എന്നാണ് അർത്ഥം. അന്തറ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക എന്ന് അർത്ഥമുണ്ട്, അതുതന്നെയാണ്, കാത്തിരിക്കുന്നവരല്ല. എന്താ പറഞ്ഞത്? ആ ലയനത്തിൽ അവരുടെ അവസ്ഥ എന്താണ്? ഖാലിദീന ഫീഹ, എന്നും അവർ അതിലുണ്ടാകും. ലാ യഖഫഫു അൻഹും, അവർക്ക് ഒരു ലഘൂകരണവും, കുറെ ശിക്ഷിച്ചിട്ട് ഇനി മതിയെന്ന് വെക്കൂല എന്നർത്ഥം. അങ്ങനെ ഒരു ഒരു ഇളവും ആ ശിക്ഷയിൽ കിട്ടുകയില്ല. വലാഹും യുന്ദറൂൻ, കുറച്ച് കഴിഞ്ഞിട്ട് ശിക്ഷിക്കാം, പരോള് കൊടുക്കലുണ്ടല്ലോ എന്നതുപോലെ, അല്ലെങ്കിൽ വിധി പറയാൻ മാറ്റിവെച്ചു, അവരുടെ ശിക്ഷ ഇന്ന സമയം മുതലേ ആരംഭിക്കുകയുള്ളൂ, അങ്ങനെയൊന്നുമല്ല. അവർ കുഫർ ചെയ്ത് മരിച്ച ഉടനെ തന്നെ, മരിക്കുമ്പോ തന്നെ അവർ അള്ളാന്റെ ശാപത്തിലാണ്, എന്നും അതിൽ തന്നെയായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുമാ, ഒരു സഹോദരി വളരെ നമ്മുടെ കേൾവിക്കാരിയായ, ഈ ക്ലാസ്സിൽ സാധാരണ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി ഹൃദ്രോഗത്തിന്റെ വലിയ ഗുരുതരാവസ്ഥയിലാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബന്ധപ്പെട്ടിരുന്നു. അള്ളാഹു അവരുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഫയും ആശ്വാസവും നൽകി അള്ളാഹു അവരെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ എല്ലാവരെയും മാരക രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.